പ്രൈസ് ദ ലോർഡ്. വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനവുമായി സഹോദരങ്ങളെ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമെനിലൂടെ ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാകട്ടെ. അതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെല്ലാം നമ്മളെല്ലാം ഏൽപ്പിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് സ്വർഗത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അനേകരും കബളിപ്പിക്കപ്പെടുന്ന അനേകർക്കും അറിയുവാൻ കഴിയാത്ത പിശാച് മറച്ചിട്ടിരിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങളിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ വളരെ സിമ്പിൾ, അതിൻ്റെ ടൈറ്റിൽ ഇതാണ്, എന്തല്ല ബൈബിളിലെ സന്ദേശം. എന്താണ് ബൈബിളിലെ സന്ദേശം? ഒന്നുകൂടി പറയാം, എന്തല്ല ബൈബിളിലെ സന്ദേശം? കാരണം ഇന്ന് ക്രിസ്തീയ ഗോളം നല്ലൊരു പങ്കും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ബൈബിളിലെ സന്ദേശം. പിന്നെ എന്താണ് ബൈബിളിലെ സന്ദേശം? ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നല്ലൊരു പങ്കിനും അറിയാത്തതും സാത്താൻ മറച്ചു വച്ചിരിക്കുന്നതും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതും കർത്താവായ യേശു ക്രിസ്തു സുവിശേഷമായി പ്രസംഗിച്ചതും അവസാനം നാം അവകാശമാക്കേണ്ടതുമായ ബൈബിളിലെ സന്ദേശം, അതാണ് യേശുക്രിസ്തുവിൻ്റെ 3 വർഷത്തെ പ്രസംഗ വിഷയമായ സുവിശേഷമായ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ നിമാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം, ഭൂമിയുടെ ഭരണം നിനക്ക് തരുവാൻ നിന്റെ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. മനുഷ്യ മക്കൾ ഇതിനായി ക്വാളിഫൈ ചെയ്യപ്പെടണം, ദൈവമക്കളായി വെളിപ്പെടണം. ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും പ്രാപിച്ചതിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ എന്തല്ല ബൈബിളിലെ സന്ദേശം? എന്താണ് ബൈബിളിലെ സന്ദേശം? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 2 കീ വാക്യങ്ങൾ വായിക്കാം. അതിലൊന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്കാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം 2 ഭാഗത്തേക്ക് വിരൽ ചൂണ്ടുന്നു. ഒന്ന്, എന്തല്ല? മറ്റൊന്ന്, എന്താണ്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. ഈ വചനം കാണിക്കുന്നത് എന്തല്ല എന്നുള്ളതാണ്, ബൈബിളിലെ സന്ദേശം എന്തല്ല. അടുത്ത ഭാഗം കാണിക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ബൈബിളിലെ സന്ദേശം എന്താണ്? ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് കാണിക്കുന്നത്. ആദ്യത്തെ പാർട്ട് ബൈബിളിലെ സന്ദേശം എന്തല്ല, രണ്ടാമത്തെ പാർട്ട് ബൈബിളിലെ സന്ദേശം എന്താണ്. അപ്പൊ ആദ്യത്തെ പാർട്ട് കാണിക്കുന്നത് എന്തുവാ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിന് ഏവനുമല്ല. ഇന്ന് ജനത്തിന്റെ ചിന്ത, ക്രിസ്തീയ കോളത്തിൽ നല്ലൊരു പങ്കിൻ്റെയും ചിന്ത, യേശുവിനെ കർത്താവായി അംഗീകരിച്ച് യേശുവിനെ സ്തുതിച്ച് പുകഴ്ത്തിപ്പറഞ്ഞ് കർത്താവേ 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 നീ വലിയവൻ നീ നല്ലവൻ എന്നൊക്കെ പറഞ്ഞ് വിഗ്രഹങ്ങളെ പുകഴ്ത്തിപ്പറയുന്നത് പോലെ യേശു ക്രിസ്തുവിനെ പുകഴ്ത്തിപ്പറഞ്ഞ് ആ ഒരു തലത്തിലെ ഒരു ഭക്തിയുടെ ജീവിതം കെട്ടിപ്പടുത്തി സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാമെന്ന് ചിന്തിക്കുന്ന വലിയൊരു കൂട്ടം, അവർക്ക് പ്രാധാന്യം ആരാധന മാത്രം, യേശുവിനെ ആരാധിക്കുന്നത് മാത്രമാണ് അവർക്ക് പ്രാധാന്യം. അവരുടെ ചിന്തയിൽ അതാണ് ഭക്തി. ഇന്ന് ഏത് ക്രിസ്തീയ സഭകളിലും ക്രിസ്തീയ കോളത്തിലൊക്കെ അന്വേഷിച്ചാൽ അവരുടെ ഭക്തി എന്ന് പറയുന്നത് ആരാധിക്കുക എന്നുള്ളതാണ്. നീ എവിടെ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ആരാധനയ്ക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ നാം ആരാധിക്കേണ്ടയോ എന്നൊരു ചോദ്യം ഉണ്ടാ? തീർച്ചയായും നാം ആരാധിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല ബൈബിളിലെ സന്ദേശം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് ജനത്തോട് പറഞ്ഞില്ല, നിങ്ങൾ നല്ല രീതിയിൽ എന്നെ ആരാധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ എന്നെ ആരാധിക്കണം. അങ്ങനെ കൂടുതൽ ആരാധന സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇങ്ങനൊരു സന്ദേശം യേശുക്രിസ്തു പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ദൈവപുത്രനായ ക്രിസ്തുവിനെയും ബഹുമാനിക്കണം. പക്ഷെ ഇതല്ല ബൈബിളിൽ നമുക്ക് തരുന്ന കാതലായ സന്ദേശം. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. അതിൻ്റെ അർത്ഥം യേശുവിനെ കർത്താവ് എന്ന് പറയണ്ടെന്നല്ല, അത് നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ അതല്ല ബൈബിളിലെ സന്ദേശം. ഇന്ന് ക്രിസ്തീയ ഗോളം തെറ്റിപ്പോയിരിക്കുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അത് ബൈബിളിലെ സന്ദേശമായതുകൊണ്ടല്ല, സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. ദൈവപുത്രനായ ക്രിസ്തുവിനെയും അതേപോലെ തന്നെ നാം ബഹുമാനിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അതല്ല ദൈവം ബൈബിളിലൂടെ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാതലായ സന്ദേശം. ദൂനാണ് കർത്താവ് പറയുന്നത് ഇതല്ല, ഏവനുമല്ല, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. കാരണം അത്യന്തികമായി നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കാണ്, സ്വർഗരാജ്യം അവകാശമാക്കുവാനാണ്. ഇതുവരെ കർത്താവ് അവിടെ പറയുന്നത് എന്താണ് എന്നുള്ളത്, എന്തല്ല എന്ന് കർത്താവ് ആദ്യം പറഞ്ഞു. തുറന്ന് പറയാണ്, എന്താണ്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ. അപ്പോൾ ഇതാണ് കാര്യം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ കടക്കാനാ? സ്വർഗരാജ്യത്തിൽ കടക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളോ അങ്ങനെയാണോ? അങ്ങനെയായിരിക്കണം. അപ്പൊ സ്വർഗരാജ്യത്തിൽ നാം കടക്കുവാൻ, സ്വർഗരാജ്യത്തിൽ നാം അവകാശമാക്കുവാനായിട്ട് ഇടയാകണം. അതിനെന്ത് വേണം? കർത്താവ് യേശു പറഞ്ഞു തരികയാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാകണം. അപ്പൊ എന്തല്ല എന്താണ്? അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യം എന്ന ദൈവിക ഭവനം അവകാശമാക്കണം, ദൈവത്തോടുകൂടെ നിത്യം ദൈവത്തിന്റെ പുത്രന്മാരായി വസിക്കണം, തുടർന്ന് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കണം. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഇതിലേക്ക് നാം എത്തിച്ചേർന്നു. ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ്. പക്ഷേ വഴിതെറ്റിച്ചുകൊണ്ടുപോയ ഒരു വ്യക്തിയെ പോലെ ദുഷ്ടനായ പിശാച് നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ടുപോയി കഴിഞ്ഞു. ദൈവത്തിനും പറയുന്നു, സർവഭൂമിയെയും തെറ്റിച്ച് കളയുന്ന പിശാച്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്, ഇന്ന് തന്ത്രത്തിലൂടെ നമ്മുടെ സഹോദരങ്ങളെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞ സന്ദേശത്തെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇന്ന് ആരാധന കൊണ്ട് അതിനെ മൂടിയിരിക്കുന്നു. ക്രിസ്തുവിനെ ആരാധിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വലിയ കൂട്ടം, അതിൽ ക്രിസ്തു പറഞ്ഞ സന്ദേശം മറഞ്ഞുപോയി. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ സന്ദേശം മറഞ്ഞുപോയി. അങ്ങനെയാകരുത്. 3.5 വർഷക്കാലം ക്രിസ്തു നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞു. അത് നാം ചെയ്യുന്നതോടൊപ്പം, അതാണ് ബൈബിളിലെ സന്ദേശം, അത് നാം ചെയ്യുന്നതോടൊപ്പം നാം ദൈവത്തെ ആരാധിക്കണം, അതേപോലെ തന്നെ ദൈവപുത്രനായ ക്രിസ്തുവിനെയും നാം ആരാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, ആരാധന എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് സൃഷ്ടികളുടെ കൾച്ചറാണ്. അത് നാം ചെയ്യണം. അതല്ല ബൈബിളിലെ സന്ദേശം. ഇതാ ഇന്ന് ഈ പകൽക്കാലം മുഴുവൻ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭീകരങ്ങൾ കൊണ്ട് അധ്വാനിച്ച്, നെറ്റിയിൽ വേർപ്പ് കൊണ്ട് അധ്വാനിച്ച്, തുടർന്ന് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന, അല്ല, ഇടയിൽ ഒരുക്കിയെടുക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ചിന്തകളെ ലോകത്തോട് അറിയിച്ച് സഹോദരങ്ങൾക്ക് ദൈവിക പ്രകാശം, ദൈവിക ചിന്തകൾ കൊടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ബൈബിൾ എനിക്ക് തന്ന സന്ദേശം, നിന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഭൂമിയിൽ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് പണിയെടുത്ത് അവസാനിക്കുക എന്നുള്ള സന്ദേശമല്ല. അത് ഞാൻ ചെയ്യണം. എന്നെ അത്യന്തികമായി ദൈവം എനിക്ക് തന്നിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഞാൻ ദൈവിഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവിഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. അപ്പൊ അപ്പോൾ അതാണ് ആത്യന്തികമായ സന്ദേശം. അപ്പം മറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ആത്യന്തികമായ സന്ദേശം മറയാൻ പാടില്ല. ഞാൻ ദാ ജോലിക്ക് പോകുന്നു, അധ്വാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവിഷ്ടം ചെയ്യുന്നതിൽ നിന്ന് വിമുക്തി പ്രാപിക്കുന്നില്ല. ദൈവിഷ്ടം ഞാൻ ചെയ്തേ പറ്റൂ. നാം ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവിഷ്ടം ചെയ്യുന്നതിൽ വിമുക്തി പ്രാപിക്കുന്നില്ല. നാം ദൈവിഷ്ടം ചെയ്തേ പറ്റൂ. ഇതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട കൂട്ടരോട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആകയാൽ ബുദ്ധിഹീനരാകാതെ ദൈവിഷ്ടം ഇന്നത് എന്ന് തിരിച്ചറിയും. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും അതെവിടെയാണ്? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർക്കാണ് എഴുതുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, ദൈവിഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസൊസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അവൾ വിശുദ്ധന്മാർക്കാണ് എഴുതുന്നത്, വിശ്വാസികൾക്കാണ് എഴുതുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിഹീനരാകരുത്. അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ബുദ്ധിഹീനരാകാതെ ആര്? വിശുദ്ധന്മാർ, വിശ്വാസികൾ. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളണം. സഹോദരങ്ങൾ, ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവും പറയുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ ഏവനും അല്ല, അല്ല. പിന്നെ ആരാണ്? എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ബുദ്ധിഹീനരാകാതെ ആ ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുക. അവരത്രേ സ്വർഗരായത്തിൽ പ്രവേശിക്കുന്നത്. നമ്മുടെ യാത്ര ഏതെങ്കിലും ഒരു ഡിനോമിനേഷന്റെ ഉള്ളിലോ ഏതെങ്കിലും ഒരു സഭയുടെ ഉള്ളിലോ കയറാനാണോ? അല്ലല്ലോ. ദൈവരാജ്യം അവകാശമാക്കുവാനല്ലേ? ദൈവത്തിന്റെ പുത്രന്മാരായ അവകാശത്തിലേക്ക് പ്രവേശിക്കാനല്ലേ? അങ്ങനെയെങ്കിൽ പ്രിയ കുഞ്ഞേ, പ്രിയ ദൈവദാസി ദൈവദാസി, അങ്ങയുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം എന്ന ബൈബിൾ നമുക്കതിൽ പ്രകാശം തരുന്നില്ലേ? ദൈവത്തിന്റെ വചനം പറയുന്നു വെളിപ്പാട് 21:7, ആർക്കാണ് ഈ അവകാശം? ആരാധിക്കുന്ന വ്യക്തിത്വത്തിനാണോ? ആരാധന നമ്മുടെ കൾച്ചറാണ്. അവിടെ പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. എന്താണ് അവകാശം? ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ. നമ്മുടെ സന്ദേശങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കാറുണ്ടോ? ജയിക്കുക എന്നതിന് പകരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാധിക്കുക, ആരാധിക്കുക, യേശുവിനെ ആരാധിക്കുക. ആരാധനയ്ക്ക് ബൈബിളോ ഞാനോ ഒന്നും വിരോധമല്ല. പക്ഷെ അതല്ല ബൈബിളിലെ കാതലായ സന്ദേശം നമ്മളോട് അറിയിക്കുന്നത്. നാം ജയിക്കണം, അതിലൂടെ ദൈവിഷ്ടത്തിലേക്ക് നാം എത്തിച്ചേരണം. പക്ഷെ അത് ഇന്നത്തെ ക്രിസ്തീയ സന്ദേശ വേദികളിൽ, സന്ദേശവേളകളിൽ അത് കേൾക്കുന്നത് വിരളം, കേൾക്കാറേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആരെങ്കിലും അത് അറിയിക്കുന്നെങ്കിൽ അവർക്കായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ ബൈബിൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് വിശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം ബൈബിൾ തീരുന്നത് തന്നെ ആ ഒരു തലത്തിലാണ്. 7-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അപ്പൊ ആർക്കാണ് അവകാശം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ജയിക്കുന്നവനാണ്, ജയിക്കുന്നവനാണ്. അപ്പോൾ ഇത് നാം സഹോദരങ്ങളെ വളരെ ആഴത്തിൽ ഊന്നി പറയുകയും നാം ജയിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും മറ്റുള്ളവരെ ജയിക്കാൻ തക്കവണ്ണം സഹായിക്കുകയും ചെയ്യേണ്ടത് നമ്മളെ വളരെ ആവശ്യമല്ല, അത്യാവശ്യമായ കാര്യമല്ലയോ? എങ്കിലും നമ്മൾ ഈ ജയത്തെക്കുറിച്ച് കേൾക്കാതെ ആരാധന, 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 യേശുവിനെ കർത്താവായി സ്വീകരിക്കുക, ആരാധിക്കുക, ഇത് പറഞ്ഞുകൊണ്ട് ബൈബിളിലെ യഥാർത്ഥ സന്ദേശത്തെ മറയ്ക്കുകയല്ലേ ചെയ്യുന്നത്? ജയം പ്രാപിക്കണമെന്ന് ബൈബിൾ പറയുന്നത് പോലെ നാം ചുറ്റുവട്ടത്ത് കേൾക്കാറുണ്ടോ? കേൾക്കുന്നില്ല എങ്കിൽ അത് പിശാചിന്റെ തന്ത്രത്തിൽ നാം വീണുപോയതാ. സാത്താൻ നമ്മളെ ജയിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം സെക്കൻഡ് കൊരിന്ത്യൻ 2:14 വാക്യം പറയുന്നു, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. എങ്ങനെയവൻ തോൽപ്പിക്കുക? തന്ത്രത്തിലൂടെ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഭക്തി എന്ന് പറഞ്ഞ് ഒരു കാര്യം ഇട്ടു തന്നിട്ട്, ഗുഡായിട്ടുള്ള ഒരു കാര്യം ഇട്ടു തന്നിട്ട്, ബാഡായിട്ടുള്ളതല്ല, ഗുഡായിട്ടുള്ള ഒരു കാര്യം ഇട്ടു തന്നിട്ട് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തെ പിശാചി മറക്കുകയാണ്. ബാഡായിട്ടുള്ളൊരു കാര്യം ഇട്ടു തന്നിട്ടാണെങ്കിൽ നമ്മൾ നല്ലൊരു പങ്കും പെട്ടെന്ന് കാര്യം മനസ്സിലാക്കിയത്. പക്ഷെ ഗുഡായിട്ടുള്ളൊരു കാര്യം തന്നിട്ടാണ് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തെ പിശാചി മറക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് മനസ്സിലായി കാണുകയില്ല. ഇത് മനസ്സിലാക്കുവാൻ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്കൊരു മാരുതി കാറുണ്ട്. ആ മാരുതി കാറുമായി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയർ പഞ്ചറായി. എവിടെയോ ചെന്ന് ഇടിച്ചതാണ്. വീലിന് ചെറിയ ഒരു ചളക്കം, ടയർ പഞ്ചറായി. ഉടനെ തന്നെ സ്റ്റെപ്പിന് നോക്കിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, അതിനു മുമ്പ് പഞ്ചറായപ്പോ ആ സ്റ്റെപ്പിന് എടുത്ത ഇട്ടിരുന്ന തുടർന്ന് അകത്തിരിക്കുന്നതും പഞ്ചറാണ്, ഇടാൻ തയ്യാറില്ല. അപ്പോഴാണ് നിങ്ങളൊരു സ്നേഹിതൻ ആ വഴി പോകുന്നത് കണ്ടത്. പെട്ടെന്ന് അദ്ദേഹത്തെ കൈ കാണിച്ചു, അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന്റെ ഒരു മെഴ്സിഡസിന്റെ കാറാണ്. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞപ്പോ സ്നേഹനിധിയായ അദ്ദേഹം തന്റെ വണ്ടിയുടെ ആ സ്റ്റെപ്പിനെ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. നല്ലതല്ലേ? മെഴ്സിഡസ് കാറിന്റെ സ്റ്റെപ്പ് ടയർ, സ്റ്റെപ്പിനി എന്ന് നമ്മൾ പറയുന്ന സ്റ്റെപ്പ് ടയർ എടുത്തു കൊടുത്തു. ഇട്ടോളൂ, ഓടിച്ചോളൂ. നല്ല ടയറാണ് കൊടുത്തത്. പക്ഷേ ആ സ്റ്റെപ്പിനി ടയർ ആ മാരുതി കാറിൽ ഫിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഫിറ്റ് ആകുന്നില്ല. കാരണം അത് മെഴ്സിഡസിന്റെ ടയറാണ്. അതിന്റെ ഡയമീറ്റർ, അതിന്റെ സൈസ് മാരുതിക്ക് ഫിറ്റ് ആകുന്നില്ല. കൊടുത്തത് നല്ലതാണ്, പക്ഷേ മാരുതിക്ക് അത് റൈറ്റ് അല്ല. മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. റൈറ്റും ഗുഡും തമ്മിലുള്ള വ്യത്യാസം. ഇതേപോലെ തന്നെ സാത്താൻ തന്ത്രപൂർവം മനുഷ്യ മനസ്സുകളെ പിടിച്ച് ഗുഡായിട്ടുള്ളൊരു കാര്യം കൊടുത്തിട്ട് റൈറ്റായിട്ടുള്ള കാര്യത്തെ മറച്ചിരിക്കുകയാണ്. എന്താണ് ഗുഡായിട്ടുള്ളത്? യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് ആരാധിക്കുക. എന്നിട്ട് എന്തിനെ മറക്കുക? റൈറ്റായിട്ടുള്ള കാര്യത്തെ, ദൈവ ഇഷ്ടത്തെ അതിലൂടെ മറക്കുക. ഇതാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. അപ്പോൾ അവർ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യേശുവിനെ കർത്താവേ എന്ന് വിളിച്ച് അംഗീകരിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പറയുന്നു, അതല്ല സ്വർഗരായത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത, പകരം പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. അവർ മാത്രമല്ല, അവരുടെ ദൈവദാസന്മാരും. അതിന് 22-21 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അവരും ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ആളുകളെ മതിച്ചേർക്കുക, യേശുവിനെ ആരാധിപ്പിക്കുക. അവരും പറഞ്ഞു, ഞങ്ങൾ നിന്റെ നാമത്തെ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. യഥാർത്ഥത്തിൽ ഇവരാണ് ജനത്തെ ദൈവിഷ്ടത്തിലേക്ക് നടത്തേണ്ടത്. പകരം ദൈവിഷ്ടം നമ്മുടെ ശുദ്ധീകരണത്തിലൂടെ നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും പ്രാപിച്ച് ദൈവപുത്രന്മാരായി വെളിപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ അതിലേക്ക് ജനത്തെ നയിക്കേണ്ടതിന് പകരം ജനത്തെ യേശുവിനെ കർത്താവെന്ന് സ്വീകരിപ്പിക്കുകയും തുടർന്ന് ആരാധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത് അശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് ജനം കടന്നു വന്നില്ല. അതിനാൽ ജനം അധർമ്മം പ്രവർത്തിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, അധർമ്മം പ്രവർത്തിക്കുന്ന ജനമായി തുടർന്നു. തുടർന്ന് കർത്താവ് അവരോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ? യേശുവിനെ കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് മിനിസ്ട്രി ചെയ്തുകൊണ്ട് അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. പ്രിയ സഹോദരങ്ങളെ, സാധാരണ സന്ദേശങ്ങളിൽ ഇത് കേൾക്കുകയില്ല. കാരണം ഇതൊന്നും വിളിച്ചു പറയുവാനുള്ള ത്രാണി പലർക്കുമില്ല. കാരണം അവരുടെ ചിന്തയിൽ യേശുവിനെ കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞ് ആരാധിച്ചങ്ങ് ചെന്നാൽ മാത്രം മതി, അതല്ല എന്ന ദൈവത്തിന്റെ വചനം ക്രിസ്തു പറഞ്ഞതായി നമുക്ക് ചിത്രീകരിച്ചു തരുന്നു. എന്തല്ല എന്നോട് കർത്താവെ കർത്താവെ എന്ന് പറയുന്ന യവനും അല്ല. പിന്നെ എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരായത്തിൽ കിടക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആ പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒരല്പമായി ചിന്തിച്ചുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? പ്രിയ സഹോദരങ്ങളെ, സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ദൈവം ആരംഭവും അവസാനവും ഇല്ലാത്ത വ്യക്തിത്വമാണ്. സകല പ്രപഞ്ചവും ദൈവത്തിൻ്റെതാണ്. അതിലെ വളരെ ചെറിയ ഒരു കമ്പാരിസന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഭൂമിയിലെ മൺതരികളെല്ലാം കൂടി കൂട്ടിയതിനു ശേഷം അതിലൊരു തരി എടുത്താൽ എങ്ങനെയിരിക്കുന്നു എന്നത് പറയുന്നത് പോലെ, അതിൽ വളരെ ചെറിയൊരു പദ്ധതിയാണ് ഭൂമിയിൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ പ്രൊജക്റ്റുകളിലെ വളരെ ചെറിയൊരു പദ്ധതി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബൈബിളിലൂടെ തന്നെ നമുക്ക് വെളിച്ചം കിട്ടുന്നത്, ശാസ്ത്രത്തിലൂടെയും ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്, ഭൂമിക്ക് പഴക്കം 6,000 വർഷമൊന്നുമല്ല, ബില്യൺ കണക്കിന് വർഷങ്ങൾ പഴക്കം. ശാസ്ത്രം പറയുന്നത് ഏകദേശം 4.7 ബില്യൺ വർഷം പഴക്കമുണ്ടെന്ന് നോക്കിയാണ്. നമുക്കറിയില്ല. പക്ഷെ മനുഷ്യന്റെ ഉൽപ്പത്തി ഏകദേശം 6,000 വർഷമാണ് എന്ന് ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനു മുമ്പ് ഭൂമിയിൽ ആരായിരുന്നു, ആരാണ് വാണിരുന്നത്? ബൈബിൾ നമുക്ക് ഒരു ബ്ലൂ പ്രിന്റ് തരുന്നു. ഒരു വ്യക്തമായ ചിത്രമല്ല എങ്കിലും ഒരു ബ്ലൂ പ്രിന്റ് തരുന്നു ഭൂമിയിൽ ദൈവദൂതന്മാരായിരുന്നു, അവരായിരുന്നു വാണിരുന്നത്. എന്നാൽ അവർ ദൈവത്തോട് മത്സരിച്ചത് നിമിത്തം ദൈവം അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയൊരു സ്പീഷ്യസിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ബൈബിളിലെ സന്ദേശമാണ്. ആ ഭൂമിയുടെ മാനേജ്മെന്റ് പഴയ സ്പീഷ്യസിൽ നിന്ന് മാറ്റി പുതിയ സ്പീഷ്യസിലേക്ക്, സ്പീഷ്യസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ജീവികളെന്നാണ്, പഴയ സ്പീഷ്യസുകളിൽ നിന്ന് മാറ്റി പുതിയ സ്പീഷ്യസുകളിലേക്ക് കൊണ്ടുവരികയാണ് ദൈവം ചെയ്തത്. പഴയ സ്പീഷ്യസ് തന്നെയാണ് ഇപ്പോഴും സർവലോകവും വാഴുന്നത്. ആ പഴയ സ്പീഷ്യസിനെ ബൈബിൾ വിളിക്കുന്ന പേര് സാത്താൻ എന്നുള്ളത്. ദൂതന്മാരാണ് അവർ, വീണുപോയ ദൂതന്മാർ എന്നൊരു വെളിച്ചം ബൈബിൾ നമുക്ക് തരുന്നു. എങ്കിലും 1 യോഹന്നാൻ 5:19 ദൈവത്തിന്റെ വചനം പറയുന്നു, സർവലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. സർവലോകവും ദുഷ്ടന്റെ കീഴിലാണ് കിടക്കുന്നത്. പിശാചിന്റെ കീഴിലാണ് കിടക്കുന്നത്. വീണ്ടും ദൈവത്തിന്റെ വചന സഖ്യം കുറഞ്ഞ 4:4 പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശന ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവം, അതിനാണ് പിശാച്. അവൻ എന്ത് ചെയ്തിരിക്കുന്നു? മനുഷ്യരുടെ മനസ്സുകളെ കുരുടന്മാരാക്കിയിരിക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ ഈ ചിന്തയെ മനുഷ്യർ മനസ്സിലാക്കാത്ത രീതിയിൽ പിശാചാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ പുതിയ സ്പീഷ്യസ് ആരാണ്? മനുഷ്യനാണ്. ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കേണ്ട പുതിയ സ്പീഷ്യസ് മനുഷ്യരാണ്. പഴയ സ്പീഷ്യസ് സത്താനും കൂട്ടരുമാണ്. അവരിന്നും സർവലോകവും വാഴുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയും. പുതിയ സ്പീഷ്യസ് ആരാണ്? മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവത്തിന് ഇഷ്ടമായ ദൈവരാജ്യ സുവിശേഷം മനുഷ്യരറിയാതെ പിശാചിനെ മറച്ചുകൊണ്ട് കുരുടാക്കി കളയുന്നത് മനുഷ്യ മനസ്സുകളെ. കാരണം തന്റെ സ്ഥാനം റീപ്ലേസ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയതാണ് മനുഷ്യരെ. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, അതിന് തെളിവെന്താണ്? അതിന്റെ തെളിവാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ 1:1 മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പറയുകയാണ്, ഞാൻ ഈ പുതിയ സ്പീഷ്യസിനെ എന്തിനായിട്ടാണ് ഉണ്ടാക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. 21:26 ഞാൻ ആ കട്ട് ഷോട്ട് ചെയ്ത് പറയാം, അവർ ഭൂമിയെ വാഴട്ടെ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. വളരെ പ്രാധാന്യപ്പെട്ട കാര്യം, എന്തിനാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്? ഒരു റീപ്ലേസ്മെന്റിന് വേണ്ടിയാണ്. എർത്ത് മാനേജ്മെന്റ് ചേഞ്ച്, ഭൂമിയുടെ മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യുവാൻ വേണ്ടിയാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. അവർ എഴുതിയിരിക്കുന്നു, അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിലിഴയുന്ന എല്ലാ ഇഴ ജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, എന്തിനാണ് പുതിയ സ്പീഷീസായ മനുഷ്യനെ ഉണ്ടാക്കിയത്? ആ പുതിയ സ്പീഷീസായ മനുഷ്യൻ സർവഭൂമിയെയും വാഴണം, സർവഭൂമിയെയും വാഴണം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വിശുദ്ധ ബൈബിൾ പറയുന്ന സന്ദേശം ശ്രദ്ധിച്ചാട്ടെ. നമ്മളെ ഉണ്ടാക്കിയത് എന്തിനാണ്? സർവഭൂമിയെയും ദൈവത്തിന് വേണ്ടി നാം വാഴുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. ഈ ഒരു സന്ദേശം ഏതൊരു വ്യക്തിത്വവും ആദ്യം മനസ്സിലാക്കും. എന്നാൽ ചെറുനാളുകളിൽ ഞാനെല്ലാം പഠിച്ചു വന്നത് ഇങ്ങനെയല്ലായിരുന്നു. ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ആരാധിക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങളും ഇപ്പൊ പറയും, ഞാനും കേട്ടത് അങ്ങനെ തന്നെയാണ്. എന്നാൽ പ്രിയ സഹോദര, ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ആരാധിക്കാൻ വേണ്ടിയാണെന്ന്. പകരം ദൈവത്തിന്റെ വചനം പറയുന്നു, സർവസൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. സൂര്യനും ചന്ദ്രനും താരഗണങ്ങളും സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇഴജാതികളും ആകാശത്തിലെ സൈന്യങ്ങളും എല്ലാം ദൈവത്തെ ആരാധിക്കണം. കൂട്ടത്തിൽ മനുഷ്യനും ദൈവത്തെ ആരാധിക്കണം. അത് നമ്മുടെ കൾച്ചറാണ്, പക്ഷെ അതല്ല ബൈബിളിലെ സന്ദേശം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ബൈബിളിലെ സന്ദേശം മറയ്ക്കുവാൻ തക്കവണ്ണമാണ് ആ ഒരു നല്ല കാര്യത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ള നല്ല കാര്യം ദൈവത്തിന്റെ ഇഷ്ടത്തെ മറയ്ക്കുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അതെന്തുകൊണ്ട് പിശാചിന്റെ തന്ത്രമായത്? എങ്ങനെ പറയാൻ കഴിയും? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനുഷ്യർ ആ സ്ഥാനത്തേക്ക് വന്നാൽ, ഈ ലോകത്തിന്റെ ഭരണത്തിലേക്ക് മനുഷ്യർ വന്നാൽ സ്ഥാനം പോകുന്നത് ആർക്കാണെന്നറിയാമോ? പിശാചിനാണ്. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നു? നാം പിശാചിനെ തോൽപ്പിക്കാതിരിപ്പാൻ പിശാച് നമ്മളെ തോൽപ്പിച്ച് കളയുകയാണ്. സെക്കൻഡ് കൊരിന്ത്യൻ 2:11 എഴുതിയിരിക്കുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കുന്നത്. രണ്ട് സ്പീഷ്യസിനെ ഇവിടെ കൊണ്ടുവരികയാണ്. സാത്താൻ എന്ന് പറയുന്ന ഇപ്പോഴും ലോകത്തെ വാണുകൊണ്ടിരിക്കുന്ന സ്പീഷ്യസ്, നമ്മെ ദൈവ ഉൽപ്പത്തി 1:26 തീരുമാനമെടുത്ത് 1:28 ഭൂമിയെ വാഴുവാൻ ഉണ്ടാക്കിയ മനുഷ്യർ എന്ന പുതിയ സ്പീഷ്യസ് നമ്മെ തോൽപ്പിക്കരുത്. നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവൻ എങ്ങനെയാണ് തോൽപ്പിക്കുന്നത്? തന്ത്രങ്ങളിലൂടെയാണ് തോൽപ്പിക്കുന്നത്. അങ്ങനെ പിശാച് ഉപയോഗിച്ച വലിയൊരു തന്ത്രമാണ് ഗുഡ് കൊണ്ട് റൈറ്റിനെ മറച്ചത്, കർത്താവെ കർത്താവെ എന്ന് വിളിപ്പിച്ചിട്ട് ദൈവ ഇഷ്ടത്തെ മറച്ചത്. നമ്മുടെ സന്ദേശം ഓർക്കുന്നുണ്ടല്ലോ, എന്തല്ല ബൈബിളിലെ സന്ദേശം, എന്താണ് ബൈബിളിലെ സന്ദേശം. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞ എന്താണ് ബൈബിളിലെ സന്ദേശം എന്ന് യേശു ക്രിസ്തു പറഞ്ഞുകൊണ്ടിരുന്നു. ആ 3.5 വർഷക്കാലം യേശു പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ഭരണം ഭൂമിയെ സമീപിച്ചിരിക്കുന്നു, അപ്പൻ നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം ഭൂമിയുടെ ഭരണം നിനക്ക് തരാൻ നിന്റെ അപ്പൻ പ്രസാദിച്ചിരിക്കുന്നു, നീ വേണം കിങ്ഡം ഏറ്റെടുക്കുവാൻ. എന്നാൽ ഈ സന്ദേശം മനുഷ്യർ അറിയാതിരിപ്പാൻ ദാശങ്കോർജ്ജ 4:4 പിശാച് എന്തു ചെയ്തു? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ, അതാണ് ക്രിസ്തു 3 വർഷക്കാലം പ്രസംഗിച്ചത്, പ്രകാശനെ ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ സന്ദേശം അറിയില്ലാത്തവനെല്ലാം അവിശ്വാസിയായ, അതിൽ വിശ്വസിക്കുന്നില്ല. സന്ദേശം അറിയാതെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? കേൾക്കാതെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? അവരുടെ മനസ്സിനെ കുരുടാക്കിക്കളഞ്ഞു. അതുകൊണ്ട് ഇന്നും ജനം ക്രിസ്തീയ കോളത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ചല്ല. മറ്റുള്ളവർ ക്രിസ്തുവിലൂടെ ഈ സന്ദേശം മനസ്സിലാക്കി ക്രിസ്തുവിനെ അനുഗമിച്ച് ഈ സന്ദേശത്തിന്റെ റിസൾട്ട് പ്രാപിക്കാൻ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയുന്നതും ഉദ്ദേശിക്കുന്നതും എന്റെ സഹോദരങ്ങളായ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരെ കുറിച്ചാണ്. പ്രിയ സഹോദരങ്ങളെ, ആരാധന കൊണ്ട് ദൈവിഷ്ടത്തെ മറക്കരുത്. ആ യേശുവിനെ കർത്താവെ കർത്താവെ എന്ന് പറയുന്നു, നല്ല കാര്യം, ആരാധിക്കുന്നു, ഇറ്റ്സ് വെരി ഗുഡ്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും നാം ബഹുമാനിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. അത് പുത്രൻ നമ്മളോട് സംസാരിച്ച ദൈവ ഇഷ്ടത്തെ മറയ്ക്കുന്നതാകരുത്. പുത്രനെ കൊണ്ട് പിതാവിനെ മറയ്ക്കുകയും ചെയ്യരുത്, പകരം ആ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് പുത്രൻ നമ്മളെ നയിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, യോഹന്നാൻ 1:18 വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, നാം ആ പുത്രനെ കൊണ്ട് പുത്രനെ ആരാധിക്കുന്നത് കൊണ്ട് ആ ദൈവത്തെ ദൈവരാജ്യത്തെ മറക്കരുത്. പിശാച് ചെയ്യുന്നത് ആ പുത്രൻ ഇവിടെ വന്ന് പറഞ്ഞ ആ സന്ദേശം, പുത്രൻ പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നത്. ആ സന്ദേശത്തെ മറച്ചു കളയുവാനായിട്ട് ഇടയാകരുത്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? ദൈവം പറയുകയാണ്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ ഒരു കാര്യത്തെ എന്തിനു വേണ്ടിയാ ഉണ്ടാക്കുന്നത്? ദൈവത്തിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ 1:28 പറഞ്ഞു, വീണ്ടും ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുകയാണ്. അതിന് 27 മനുഷ്യനെ ഉണ്ടാക്കി. 28 മനുഷ്യനെ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു, നീ സന്താന പുഷ്ടിയുള്ളവനെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. മനുഷ്യൻ ഭൂമിയെ അടക്കി വാഴുന്നതിന് പകരം ഇന്ന് മനുഷ്യനെ മരണം വാഴുകയാണ്. കാരണം ഈ വചനപ്രകാരം, സങ്കോർജ്ജ 2:11 സാത്ത നമ്മളെ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞതിന് പകരം ഇതാ ആദ്യ കുടുംബത്തെ തന്നെ മനുഷ്യനെ സാത്തൻ തോൽപ്പിച്ചു. അവരെ ദൈവത്തോടുള്ള അനുസരണക്കീഴിൽ കുടുക്കി, അവരെ മരണത്തിന്റെ കീഴിലാക്കി. സാത്താൻ ആദ്യ കുടുംബത്തെ തന്നെ തോൽപ്പിച്ചു. കാരണം അവർ തന്ത്രത്തിലൂടെയാണ് ചെയ്തത്. സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ. അവനൊരു സന്ദേശം കൊടുത്താണ്, ഹൗവയ്ക്ക് ഒരു സന്ദേശം കൊടുത്താണ് അത് ചെയ്തത്. ആ സന്ദേശം വളരെ സ്പിരിച്വൽ ആയിരുന്നു, ആത്മീയമായിരുന്നു. മനുഷ്യന്റെ ചിന്തയിൽ ആ സന്ദേശം എങ്ങനെയായിരുന്നു? നിങ്ങൾ ദൈവത്തെ പോലെയാണ്. എത്ര സ്പിരിച്വാലിറ്റി നിറഞ്ഞ സന്ദേശം അല്ലേ? നിങ്ങൾ ദൈവത്തെ പോലെയാകും. എപ്പോ? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ മതി. നന്മതിനെ കുറിച്ച് അറിവിഷത്തിന്റെ ഫലം തിന്നരുത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെയാകും, എന്തോ ഒരു സ്പിരിച്വാലിറ്റി. ആദ്യ കുടുംബത്തെ അവൻ ചതിച്ചു, തന്ത്രത്തിലൂടെ ചതിച്ചു. സാത്താൻ ആദ്യ കുടുംബത്തെ തോൽപ്പിച്ചു. അതുകൊണ്ട് ഭൂമിയെ വാഴുവാൻ ദൈവം ഉണ്ടാക്കിയ മനുഷ്യനെ ഇന്ന് മരണം വാഴുകയാണ്. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ദൈവം വാഴുവാൻ വേണ്ടി ഉണ്ടാക്കിയത്. നമുക്കവിടെ കാണാം, പകൽ വാഴുവാൻ സൂര്യനെ ഉണ്ടാക്കി, രാത്രി വാഴുവാൻ ചന്ദ്രനെ ഉണ്ടാക്കി, ഭൂമിയെ വാഴുവാൻ മനുഷ്യനെയും ഉണ്ടാക്കി. സൂര്യൻ ഇന്നും ഭൂമിയെ വാഴുന്നു, സൂര്യൻ ഇന്നും പകൽ വാഴുന്നു, ചന്ദ്രൻ ഇന്നും രാത്രി വാഴുന്നു. പക്ഷേ ഇതിൽ ഒരാൾ മാത്രം തോറ്റുപോയി, മനുഷ്യൻ. ഭൂമിയെ വാഴുന്ന മനുഷ്യൻ ഇന്നും മരണം വാഴുകയാണ്. അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, ഇതുവല്ലതും ഹൃദയത്തിൽ തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം പിശാചു മനുഷ്യ ഹൃദയങ്ങൾ ഒരു കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കോട്ട കെട്ടിയത്? നല്ലതുകൊണ്ട് കോട്ട കെട്ടി. ദൈവത്തെ ആരാധിക്കുക, കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ പാടിയും അവസാനിപ്പിക്കുക, നല്ലതാണ്. പക്ഷേ കർത്താവ് പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. എന്തല്ല ബൈബിളിലെ സന്ദേശം? എന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. അപ്പൊ എന്താണ് ബൈബിളിലെ സന്ദേശം? സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുക, സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുക. അതാണ് ഉൽപ്പത്തി 1:26, മനുഷ്യർ ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കട്ടെ. ഏത് മനുഷ്യർ? ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉള്ള മനുഷ്യർ. എല്ലാവർക്കും കഴിയില്ല, എല്ലാ മനുഷ്യരെയും കളക്ടറാകാൻ കഴിയില്ല. 10-ാം ക്ലാസ് കഴിഞ്ഞവനും 2 കഴിഞ്ഞവനും ഡിഗ്രി കഴിഞ്ഞവനും ഒന്നും കളക്ടറാകാൻ കഴിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് IAS പാസ്സായ വ്യക്തികൾക്ക് മാത്രമേ കളക്ടറാകുവാൻ, ഡിസ്ട്രിക്ട് വാഴുവാൻ കഴിയുകയുള്ളൂ. ഇതേപോലെ എല്ലാവർക്കും ഭൂമിയെ വാഴുവാൻ കഴിയുകയില്ല. അതിനൊരു യോഗ്യത ആവശ്യമാണ്. ഉൽപ്പത്തി 1:24 അതിന്റെ യോഗ്യത പറയുന്നു. എന്താണ് ആ യോഗ്യത? അവചനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉള്ള മനുഷ്യൻ, അതായത് ദൈവപുത്രന്മാർ, അവർ ഭൂമിയെ വാഴട്ടെ. ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമുള്ളത്, അപ്പന്റെ സാദൃശ്യം മക്കൾക്ക് ഉണ്ടാകണം, അവർ ഭൂമിയെ വാഴട്ടെ. ഇതുകൊണ്ടാണ് വെളിപ്പാട് 21:7 പറയുന്നത്, ബൈബിളിലെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോ, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അപ്പൊ ദൈവം എന്താണ് ഉണ്ടാക്കുന്നത്? അവിടെ പറയുന്നു, നമുക്ക് നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അതിന്റെ അർത്ഥം നമുക്ക് ദൈവപുത്രന്മാരെ ഉണ്ടാക്കാം. അതിന്റെ പണി പൂർത്തിയാകുന്നത് വെളിപ്പാട് 21:7 ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അവർ വേണം ഭൂമിയെ വാഴുവാൻ. ഇനിയും ബൈബിളിലെ വളരെ പ്രഖ്യാതനായ ഒരു അധ്യായമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. നാം തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് ആവർത്തിച്ച് വായിക്കുന്ന ഒരു ഭാഗമാണ്. ഒരിക്കലും വിശുദ്ധനായ മനുഷ്യൻ ഒരു സ്വർഗീയ ദർശനത്തിൽ കർത്താവ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ഒരു കൗതുകത്തോടെ ഒരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഏതാണ്? യേശു ക്രിസ്തു ഒരു ചിരിയോടെ അദ്ദേഹത്തോട് പറഞ്ഞു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. തുടർന്ന് ഒന്നുകൂടി കൂട്ടിച്ചേർത്തു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, 53-ാം അധ്യായം 10-ാം വാക്യം. അവിടെയാണ് ദൈവം ഇഷ്ടം കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ വാക്യം പ്രാധാന്യമേറിയതായത്. എന്താണ് ആ ദൈവ ഇഷ്ടം? ദൈവപുത്രനെ കാണുക. അതിനാണ് യേശു കാൽവരിയിൽ മരിച്ചത്. അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും വേണം. ഇതാണ് യേശു ക്രിസ്തു പറഞ ഞാൻ എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല. വിഗ്രഹാരാധന മനോഭാവത്തോടെ പണ്ട് ഏതോ ദേവന്മാരെ ദേവിമാരെ ആരാധിച്ചു. ഇന്ന് അവരേക്കാൾ പ്രശസ്തനായ ഒരു ദൈവം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആ പ്രശസ്തനായ ദൈവത്തെ ആരാധിക്കുന്നു. ഈ ഒരു മനോഭാവമല്ല, പകരം ദൈവവചനത്തിന്റെ സന്ദേശം എന്ന് മനസ്സിലാക്കി അതിൽ നിലകൊള്ളുവാൻ തയ്യാറാകണം. യെശയ്യാ 53:10 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യേശുക്രിസ്തുവിനെ കാൽവരി തകർക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അവനെ കഷ്ടം വരുത്തി, യഹോവ കർത്താവ് യേശുവിനെ കഷ്ടം വരുത്തി. അവന്റെ പ്രാണന്റെ അകൃത്യേകമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യേശു ക്രിസ്തു സന്തതിയെ കാരണം ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ആ സന്തതിയാണ് ദൈവപുത്രൻ അല്ലെ ക്രിസ്തുവിലുള്ള ദൈവപുത്രന്മാർ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ. നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ ആ വാക്യത്തിൽ രണ്ടു പ്രാവശ്യം യഹോവയുടെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ കേൾക്കാം. ഇതാണ് കർത്താവ് പറയുന്നത്, എന്താണ് ബൈബിളിലെ സന്ദേശം. എന്നാൽ അവനെ തകർത്തുകളവൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണന്റെ അകൃത്യാകമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. എന്താണ് യഹോവയുടെ ഇഷ്ടം? നാം ഓരോരുത്തരും മനുഷ്യപുത്രന്മാരായ നാം ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും പ്രാപിച്ച് ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു എന്ന് സഭാപ്രസംഗം 7:29 പറയുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ എങ്ങനെയാണ്? നേരവനാണോ? ആ വാക്യം പറയുന്നു, എന്നാൽ ഇന്ന് മനുഷ്യനോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ നേരെല്ലാം പോയി, ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമൊക്കെ പോയി, ഇത് സൂത്രശാലിയായി മാറി. ദൈവവചന എഫേസ്യരിലെ 4:22 പറയുന്നു, ചതിമോഹങ്ങളാൽ വഷളായി പോയിരിക്കുന്നു. ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാനാണ് ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നത്. കാൽവരി ക്രൂശിൽ ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ ദൈവാനുരൂപമായി പുതിയ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ബൈബിൾ നമ്മൾ ആവശ്യപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്ന അതെല്ലാം തുടർന്നുള്ള സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നാം ഓരോരുത്തരും ദൈവത്തിന്റെ പുത്രന്മാരായി വെളിപ്പെടുക എന്നുള്ളതാണ്, ജയം പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനാണ് നാം യേശു രക്ഷകനായി സ്വീകരിച്ചത്. യോഹന്നാൻ 1:12 വളരെ വ്യക്തതയോട് പറയുന്നു, അതൊരു മതി, പലരും ആ വചനം ഏറ്റെടുക്കുന്ന ഒരു മതത്തിൽ ചേരാനുള്ള ചടങ്ങായിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഒരു മത സംവിധാനമില്ല, പകരം യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള ഒരു മാർഗം തുറക്കുകയായിരുന്നു ചെയ്തത്, പിതാവിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ തന്നെ വഴിയിൽ സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 14:6 എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ നാം എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട് യേശുവിലൂടെ, പിതാവിന്റെ അടുക്കൽ. എബ്രായ ലേഖനം 7:25 പറയുന്നു, താൻ മുഖാന്തരം ദൈവത്തോരടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തോരടുക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവർക്ക് വേണ്ടി സദാ പക്ഷം പിടിച്ച് വാദിക്കുന്നവനാകി അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവനാകുന്നു. വെളിപ്പാട് ദിവസം 5:5 ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. 9 താഴേക്ക് വായിക്കുമ്പോൾ, തന്റെ രക്തം കൊണ്ട് യേശു ക്രിസ്തു ഭൂമിയിലുള്ള ജനത്തെ സ്വർഗീയ പിതാവിനായി ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ യേശു ക്രിസ്തു എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? നമ്മളെ പിതാവിങ്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ്, ദൈവ മക്കളായി നമ്മളെ ക്വാളിഫൈ ചെയ്യിക്കുവാൻ വേണ്ടിയാണ്. പ്രിയ സഹോദരങ്ങൾ, ഇത് മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനാണ് അധികാരം കൊടുത്തു. ദൈവ മക്കളാകുവാൻ അധികാരമേ കൊടുത്തിട്ടുള്ളൂ. ദൈവമക്കളാക്കി ജയം പ്രാപിച്ചെന്ന വചനത്തിലില്ല. ദൈവമക്കളാകാൻ അധികാരമേ കിട്ടിയുള്ളൂ ഒരു വ്യക്തി യേശു രക്ഷകനായി സ്വീകരിക്കുമ്പോൾ. തുടർന്ന് വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അതായത് ഒരു കുട്ടിയെ MBBS പഠിക്കുവാനായിട്ട് കോളേജിൽ കൊണ്ട് ചേർത്തു, മെഡിക്കൽ കോളേജിൽ. എന്ത് കിട്ടി? ഒരു ഡോക്ടറാകാനുള്ള അധികാരം കിട്ടിയിരിക്കുന്ന അവസരം കിട്ടിയിരിക്കുകയാണ്. അന്ന് മുതൽ വെള്ള കോട്ടും സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നടക്കും. വിശ്വാസത്താൽ ഇതാ ആ കുട്ടി ഒരു ഡോക്ടറായി ആ കുട്ടിയെ കാണുകയാണ്. എന്നാൽ 5 വർഷം ഗവൺമെന്റ് കൊടുത്ത സിലബസ് പഠിച്ച് ജയിച്ചാൽ ആ കുട്ടി ഒരു ഡോക്ടറാണ്. ഇതേപോലെയാണ് ഇവിടെ പറയുന്നത്, യേശു രക്ഷകനായി നാം സ്വീകരിക്കുമ്പോൾ ഒരു ദൈവപുത്രനാകാനുള്ള അധികാരം നമുക്ക് ലഭിക്കുകയാണ്. തുടർന്ന് യേശുവിനെ അനുസരിച്ച്, യേശുവിനെ അനുഗമിച്ച് നാം ആ ദൈവപുത്രനായ ക്രിസ്തുവോട് പഠിക്കുമ്പോൾ നാമും ആ ക്രിസ്തുവിന് അനുരൂപതയിലേക്ക് ഡേ ബൈ ഡേ കടന്നു വരികയും ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് ആ പിതാവുമായി ഒന്നായി ചേരുകയും ചെയ്യുന്നു. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, അവനാണ് ഭൂമിയിൽ വാഴുന്നത്. അങ്ങനെ നാം ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും നമ്മുടെ ജീവിതത്തിലേക്ക്, ചതിമോങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് ആ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും നാം പ്രാപിക്കണമെങ്കിൽ നാം ആരെ ജയിച്ചേ പറ്റൂ? പിശാചിനെ ജയിച്ചേ പറ്റൂ. നമ്മുടെ ഉള്ളിലുള്ള ജഡസ്വഭാവത്തെ, അത് പിശാചിന്റെ നമ്മുടെ ഉള്ളിലുള്ള ബലമാണ്. ലോകത്തെ നാം ജയിച്ച്, അത് പിശാച് നമ്മുടെ പുറത്ത് വെച്ചിരിക്കുന്ന ബലമാണ്.
പിശാചിന്റെ പുറത്തെ ബലത്തെയും പിശാജ് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ അകത്ത് വെച്ചിരിക്കുന്ന ബലത്തെയും ഇതിന് രണ്ടിനെയും തോൽപ്പിച്ച് പിശാചിനെ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയം പ്രാപിച്ച് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും നമ്മിലേക്ക് ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. അത് നടക്കുന്നതിന്റെ പേരാണ് ശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം. പ്രിയ സഹോദരങ്ങളെ, അത് തുടർന്നുള്ള സന്ദേശങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൽ കൃപയിൽ ആശ്രയിച്ച് ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം സഭയുടെ പർപ്പസ് പറയുന്നത്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. പലപ്പോഴും ഇത് മനുഷ്യർ കേൾക്കാറ് പോലും ഇല്ലാത്തൊരു വചനമാണ്. ബൈബിളില് നം സഭയുടെ പർപ്പസാണിത്. ഈ പർപ്പസ് സഭ ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. ഓരോ വ്യക്തിത്വങ്ങളും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. റോമോ 16:20. പലപ്പോഴും കലരി ചിന്തിക്കുന്നത് സഭയുടെ പർപ്പസ് സുവിശേഷീകരണമാണ്. സുവിശേഷീകരണം ഒരു പ്ലാനാണ്, എന്ത് നിവർത്തിക്കുവാനുള്ള പ്ലാനാണ്, പർപ്പസ് നിവർത്തിക്കുവാനുള്ള പ്ലാനാണ്. അതിന്റെ പ്രവൃത്തിയാണ് നാം ഓരോരുത്തരും ഇതാ ലോകത്തിന്റെ അതിർത്തികളോടും പോയി ഇതാ കർത്താവിന്റെ ചിന്തകളെ അറിയിക്കുന്നത്. പ്രിയരെ, ധാരോമ 14:20 പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ. ആരാണ് സാത്താൻ? ആദ്യത്തെ സ്പീഷ്യസ്, ഭൂമിയുടെ ആദ്യത്തെ ഭരണാധികാരി, സർവ്വലോകവും അവന്റെ കീഴിൽ കിടക്കുന്നു. ഇപ്പോഴും ഇതാ നിങ്ങളുടെ കാൽ കീഴിലാക്കി. ആരാണ് നിങ്ങൾ? പുതിയ സ്പീഷ്യസ്, ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കേണ്ട പുതിയ സ്പീഷ്യസ് കാൽ കീഴിലാക്കി ചതച്ചു കളയും. അപ്പോൾ ആരാണ് എന്റെ പുറകിൽ നിൽക്കുന്നത്? ദൈവമാണ് എന്റെ പുറകിൽ നിൽക്കുന്നത്. എന്തിന്റെ പുറകിൽ? എർത്ത് മാനേജ്മെന്റ് ചേഞ്ച്, എർത്ത് മാനേജ്മെന്റ് ചേഞ്ച്. ഇതാണ് ബൈബിളിൽ ജനത്തോട് പറയാനുള്ള സന്ദേശം. മകനെ, നീയാണ് ദൈവത്തിന് വേണ്ടി ഭൂമിയുടെ അടുത്ത കിങ്ഡം അലങ്കരിക്കേണ്ടത്. ഇതുകൊണ്ടാണ് ലൂക്കോസ് 12:32 കർത്താവ് പറയുന്നത്, ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാ, നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെയും ആ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്, സമാധാനത്തിന്റെ ദൈവമോ, അതാണ് ആ പിതാവ്, വേഗത്തിൽ സാത്താനെ, ഭൂമിയുടെ ലോകത്തിന്റെ ഭരണം നടത്തുന്ന സ്പീഷ്യസിനെ, ആദ്യ സ്പീഷ്യസിനെ, ആദ്യ കുടിയാനെ നിങ്ങളുടെ കാൽ കീഴിൽ, പുതിയ സ്പീഷ്യസായ മനുഷ്യരുടെ കാൽ കീഴിൽ, പുതിയ കുടിയാന്റെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് സഭയുടെ പർപ്പസ്, ഇതാണ് ബൈബിളിലെ സന്ദേശം. അങ്ങനെ കുഞ്ഞെ, നീ ജയം പ്രാപിച്ച, നീ എന്നേക്കും ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയുടെ ഭരണാധികാരിയായി, രാജാവായി യേശുവിനോടുകൂടെ നിത്യം വാഴുവാനിടയാകും. ഇതുകൊണ്ടാണ് വെളിപ്പാട് 22:5 പറയുന്നത്, അവർ എന്നേക്കും രാജാക്കന്മാർ, അവർ എന്നേക്കും രാജാക്കന്മാർ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുന്ന പുതിയ മാനേജ്മെന്റ് ടീം യേശുവിന്റെ നേതൃത്വത്തിൽ സ്വർഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഇതുകൊണ്ടാണ് ദാ കർത്താവ് ജനത്തോട് പറയാനിടയായത്, എന്നോട് കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, അതിന്റെ അർത്ഥം നിങ്ങളെ ആരോ ചതിച്ചു കളഞ്ഞു. ഇതല്ല ബൈബിളിലെ സന്ദേശം. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, പക്ഷെ ഇതല്ല ബൈബിളിലെ സന്ദേശം. ബൈബിളിലെ സന്ദേശം എന്ന് പറയുന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? 1:26 ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമുള്ളവർ ഭൂമിയെ വാഴട്ടെ. അവർ ദൈവത്തിന്റെ മക്കളാണ്, അവർ ഭൂമിയെ വാഴട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ എന്ത് നമുക്ക് പറ്റി? നമ്മളെ പിശാച് തോൽപ്പിച്ചു, ചതിച്ചു. ഒന്നാമത്തെ കുടുംബത്തെ തന്നെ, ആദ്യത്തിന്റെ കുടുംബത്തെ തന്നെ ചതിച്ചു, തോൽപ്പിച്ചു. നമ്മുടെ ഉള്ളിലെ നിഷ്കളങ്കത എല്ലാം വിടുത്തു കളഞ്ഞ് ദൈവമനുഷ്യനെ നേരുള്ളതായി സൃഷ്ടിച്ചു. സഭാപ്രസംഗം 7:29 ഇന്നോ അവൻ സൂത്രങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ ജഡത്താൽ നമ്മളെ നിറച്ച് ജഡീക ചിന്തകൾ, ദൈവവചനത്തിന് എതിർ ചിന്തിക്കുന്ന ചിന്തകളാൽ നമ്മളെ നിറച്ച് ഇതാ പുറത്ത് ലോകവും വെച്ച് നമ്മളെ ആ ദൈവം വെച്ച അവസ്ഥയ്ക്ക് എതിര് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന് നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിനെ ജയിപ്പാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ശക്തി നമുക്കില്ല, സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിലൂടെ ആ ശക്തി നമുക്ക് നൽകി ദൈവം നമ്മളിലൂടെ ആ ജയം ഏറ്റെടുക്കുകയാണ്. പക്ഷേ നമ്മൾ ദൈവത്തെ അനുസരിപ്പാൻ, ക്രിസ്തുവിനെ അനുഗമിപ്പാൻ തയ്യാറാണെങ്കിൽ മാത്രമേ പ്രിയ സഹോദരങ്ങളെ നമുക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. ഇതുകൊണ്ടാണ് ക്രിസ്തു 7 സഭകൾക്കും വെളിപ്പാട് 2:3 ദൂത് കൊടുക്കുമ്പോൾ 7 സഭയോടും പറയുന്നത് ജയിക്കുക, ജയിക്കുക, ജയിക്കുക എന്നുള്ളത്. എന്നാൽ പിശാചിനാൽ തോൽപ്പിക്കപ്പെട്ട്, കബളിപ്പിക്കപ്പെട്ട് കിടക്കുന്ന സഭ ഇന്ന് ലോകത്തിൽ സന്ദേശം അറിയിക്കുമ്പോൾ യേശു പറയുന്ന ജയിക്കുക, ജയിക്കുക, ജയിക്കുക എന്നതോ, ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നു, ഇതൊന്നും കാണുകയില്ല. കാരണം അവർ പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട് തോറ്റുകിടക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പക്ഷേ ഈ അന്ത്യനാളുകളിൽ മത്തായി 24:14 പറയുന്നു, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സകല സൃഷ്ടികൾക്കും പ്രസംഗിക്കപ്പെടും, അതോടെ അവസാനം. അതാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു പ്രസംഗിച്ച രാജ്യത്തെ സുവിശേഷം 6,000 വർഷമായി സ്വർഗീയ പിതാവ് മാനവരാശിയോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പിശാചിന്റെ കണിയിൽ വീണുപോയ ആ മാനവരാശിയോട് വീണ്ടും കർത്താവിന്റെ വചനം വീണ്ടും പറയുകയാണ്. ഈ രാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച്, മകനെ നീയാണ് ഭൂമിയെ വാഴേണ്ട ആ പുതിയ സ്പീഷ്യസ്, മനുഷ്യ നീയാണ് ആ പുതിയ സ്പീഷ്യൽ. പഴയ പിശാചിനെ, പഴയ ഭരണാധികാരിയെ, പഴയ കുടിയാനെ ഇതാ തോൽപ്പിച്ച് നിന്നെ ഭരണാധികാരിയാക്കാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. കിങ്ഡം നിനക്ക് തരുവാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അത് ലഭിക്കണമെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ശുദ്ധീകരണത്തിലൂടെ നാം ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും പ്രാപിച്ച് ദൈവപുത്രന്മാരായി ജയം പ്രാപിക്കണോ, അങ്ങനെ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അതിന് തടസ്സം പിശാചാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, സാത്താനെ ജയിക്കണം, സാത്താനെ ജയിക്കണം. എല്ലാ ക്രിസ്തയേശുവിന്റെ പ്രസംഗത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്, പിശാചിനെ ജയിക്കുക. വെളിപ്പാട് 12-ാം അധ്യായം അതിന്റെ 9-11 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ പിശാചിനെ ജയിച്ചു. എങ്ങനെ? കുഞ്ഞാട് രക്തത്താലും തങ്ങളുടെ സാക്ഷ്യ വചനത്താലും അവർ പിശാചിനെ ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ദുഷ്ടനെ ജയിപ്പാൻ തക്കവണ്ണം ഒരു ശുദ്ധീകരണത്തിന്റെ പാതയിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഈ സന്ദേശത്താൽ നിങ്ങൾ പിടിക്കപ്പെടട്ടെ. എന്തല്ല ബൈബിളിലെ സന്ദേശം? കർത്താവിനെ, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതല്ല ബൈബിളിലെ സന്ദേശം. അത് നമ്മുടെ കൾച്ചറാണ്, അത് നമ്മൾ ചെയ്യണം. ബൈബിളിലെ സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നാം വാഗ്ദത്തം പ്രാപിക്കണം, നാം വാഗ്ദത്തം പ്രാപിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സന്ദേശത്താൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുക. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ അത്ഭുത കരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരും താഴ്ത്തിയേൽപ്പിക്കുന്നു. അപ്പാ, എന്ത് അല്ല ബൈബിളിലെ സന്ദേശം, എന്താണ് ബൈബിളിലെ സന്ദേശം എന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദി. അതുകൊണ്ട് കർത്താവേ, ബൈബിളിലെ സന്ദേശമല്ലാത്തതിനെ കർത്താവേ സന്ദേശ രൂപത്തിൽ ഏറ്റെടുക്കാതെ, ബൈബിളിലെ സന്ദേശമായതിനെ സന്ദേശ രൂപത്തിൽ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്ത് ജയം പ്രാപിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. ഈ ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് കൂട്ടായിരിക്കണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ സമാധാനത്തിൽ ഇവരെ നിറയ്ക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, ഇവരെ അനുഗ്രഹമായി വെളിപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ സ്വർഗീയ സമ്പാദ്യം, ആ സ്വർഗീയ അക്കൗണ്ട് അത് വർദ്ധിച്ചു വരുവാൻ ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്.